2019 ഏപ്രിൽ 6 ശനിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഹർത്താലിന് ഇന്ന് 100 വയസ്സ്. സജിനി തയ്യാറാക്കിയ ലേഖനം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ നീചമായ നടപടിക്കെതിരെ മഹാത്മാഗാന്ധി ഉയർത്തിയ സമരരീതിയായ ഹർത്താൽ തീർത്തും വിപരീത ഫലമുളവാക്കുന്ന സമരമായി മാറിക്കഴിഞ്ഞു. രാഷ്ട്രീയ പ്രബുദ്ധതയും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും സാംസ്കാരിക പുരോഗതിയും അവകാശപ്പെടുന്ന കേരളത്തിന്റെ സംസ്ഥാന ഉത്സവം എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഹർത്താൽ സംഘടിപ്പിക്കുന്നത് ആരെന്ന് പോലും അറിയാതെ വാട്സപ്പ് സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഹർത്താൽ നടന്നതും ഇവിടെ മാത്രം കാണാൻ കഴിഞ്ഞ വിവരക്കേട്. ഒരു ദിവസത്തെ ഹർത്താലിൽ കോടികളുടെ നഷ്ടമാണ് പൊതു സ്വകാര്യ മേഖലയ്ക്ക് ഉണ്ടാകുന്നത്. മനുഷ്യവിഭവശേഷിയുടെ കണക്ക് അതിലേറെ വരും. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ ഒരേടാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. ബ്രിട്ടീഷുകാർക്ക് സംശയം തോന്നുന്ന ആരെയും വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിടാം എന്ന റൌലറ്റ് നിയമം ബഹുജന പ്രക്ഷോഭത്തിന് വഴിതെളിച്ചു. സർ സിഡ്നി ആർതർ ട്രെയ്ലർ റൌലറ്റിന്റെ അധ്യക്ഷതയിൽ പാസാക്കപ്പെട്ട ഈ നിയമം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനുള്ള ഏറ്റവും കുടിലമാർഗമായിരുന്നു. ഒരു പൌരന്റെ അവകാശങ്ങൾക്ക് ഭീഷണിയായ ഈ നിയമം എന്തു വില കൊടുത്തും എതിർക്കപ്പെടണമെന്ന് ഗാന്ധിജി തീരുമാനിച്ചു. ഈ നിയമത്തെ നിശിതമായി വിമർശിച്ച ഇന്ത്യൻ നേതാക്കൾ ഇതിനെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ അടിച്ചമർത്തൽ നടപടികളുമായി ബ്രിട്ടീഷുകാരും മുന്നോട്ടു പോയി. രോഗക്കിടക്കയിലായിരുന്ന ഗാന്ധിജി ഈ നിയമം ദുർഭരണത്തിന്റെ ഫലമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പത്രങ്ങളിൽ ലേഖനമെഴുതി. ബ്ലാക്ക് ആക്ട് എന്ന പേരിൽ കുപ്രസിദ്ധമായ ഈ പുതിയ ആയുധത്തെ സാധാരണ രീതിയിൽ നേരിടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി മുംബൈ ആസ്ഥാനമാക്കി സത്യഗ്രഹ സഭ സ്ഥാപിച്ച് സത്യഗ്രഹ സമരത്തിന് രൂപം നൽകി. കിരാതമായ ഈ നടപടിക്കെതിരെ ജനങ്ങൾ കടകളും വ്യവസായ സ്ഥാപനങ്ങളും അടച്ച് പ്രതിഷേധിക്കണമെന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ജനങ്ങളെ ഉണർത്തണമെന്നറിയാമായിരുന്ന ഗാന്ധിജി പക്ഷേ അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചില്ല. അതിനാൽ തന്നെ ഹർത്താലിന് സത്യഗ്രഹത്തിന്റെ രീതികൾ അനുസരിക്കണമെന്ന് അദ്ദേഹം കർശനമായി നിർദ്ദേശിച്ചു. ഡൽഹി, ലാഹോർ, അമൃതസർ എന്നിവിടങ്ങളിൽ മാർച്ച് 31 രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ ഏപ്രിൽ 6 ഹർത്താൽ ആചരിച്ചു. അങ്ങനെ ഹർത്താൽ സമരരീതി രാജ്യവ്യാപകമായി പ്രയോഗിക്കപ്പെട്ടു. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നതിന്റെ പിറ്റേന്ന് വിപുലമായ രീതിയിൽ ഹർത്താൽ ആചരിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയത്തിൽ ഒട്ടും അധിഷ്ഠിതമല്ലാതിരുന്ന സമരരീതിയായിരുന്നു ഹർത്താൽ എന്ന ഹർത്താൽ. കടകമ്പോളങ്ങൾ അടച്ചിടുക എന്നാണ് ഈ ഹിന്ദി വാക്കിന്റെ അർത്ഥം. സാമൂഹിക പ്രശ്നങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഗുജറാത്തിൽ നിലവിലിരുന്ന ഹർത്താൽ എന്ന സമരപരമായ പ്രതിഷേധ രീതിയെ ബ്രിട്ടീഷുകാർക്കെതിരായ അഖിലേന്ത്യാ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ഗാന്ധിജി ചെയ്തത്. രാഷ്ട്രീയ പാർട്ടികളുടെ മൌലികാവകാശമാണ് ബന്ദ് പ്രഖ്യാപനമെന്ന വാദത്തെ തള്ളി 1998 കേരള ഹൈക്കോടതി കേരളത്തിൽ ബന്ദ് നിരോധിച്ചു. ഭരണഘടനാ വിരുദ്ധമാണ് ബന്ദെന്ന് പറഞ്ഞ ഹൈക്കോടതി നിരോധനം നടപ്പാക്കാൻ സർക്കാരും പോലീസും അടക്കമുള്ളവർ തയ്യാറാകണമെന്ന് നിർദ്ദേശിച്ചു. ബന്ദ് നടത്തുന്നതിനിടെ അണികൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നൊഴിവാകാൻ നേതാക്കൾക്ക് കഴിയില്ല എന്ന് ഹൈക്കോടതി വിധിച്ചു. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, JB കോശി, PK ബാലസുബ്രഹ്മണ്യം എന്നിവരടങ്ങിയ ഫുൾ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. 100 ഹർത്താൽ വർഷങ്ങൾക്കിടയിൽ 1 വർഷം ഏറ്റവും അധികം ഹർത്താൽ നടത്തിയ സംസ്ഥാനമായി കേരളം മാറി. 2018 98 ഹർത്താലുകളാണ് കേരളത്തിലുണ്ടായത്. ഈ കാരണം കൊണ്ട് 2019 ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കാൻ വ്യാപാരി സംഘടനകൾ തീരുമാനിച്ചു. ഈ തീരുമാനം എടുത്ത് അധികം കഴിയുന്നതിന് മുൻപ് തന്നെ പുതുവത്സരത്തിൽ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ ഹർത്താൽ നടത്തി വീണ്ടും കേരളം ചരിത്രം തിരുത്തി. അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒരു സമരമാർഗം അനവസരത്തിൽ ഉപയോഗിച്ച് രാഷ്ട്രീയ കക്ഷികൾ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള മാർഗമായി ഹർത്താലിനെ കാണാൻ തുടങ്ങി. കുറെ വർഷങ്ങളായുള്ള ഹർത്താലുകളുടെ ചരിത്രമെടുത്താൽ തന്നെ മനസ്സിലാകും അവയിൽ മിക്കവാറും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ നടത്തിയ ഹർത്താലുകളാണെന്ന്. ബന്ദ്, പണിമുടക്ക്, ഹർത്താൽ, പേര് പലതെങ്കിലും നമ്മൾ ഒന്നാണ്. സാധാരണ ജനജീവിതം നിശ്ചലമാക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവുമില്ല. തരാതരം പോലെ രാഷ്ട്രീയക്കാർ ആയുധമാക്കി ഹർത്താലിനും പല വിഭാഗങ്ങളായി. ജില്ലാ ഹർത്താൽ, പ്രാദേശിക ഹർത്താൽ, സംസ്ഥാന സർക്കാർ, അങ്ങനെ ശക്തമായ നിയമ നടപടികളിലൂടെ ഹർത്താലിനെ നിയന്ത്രിക്കാം. മുന്നറിയിപ്പില്ലാതെ ഹർത്താൽ നടത്തുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഹർത്താൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംഘടന അല്ലെങ്കിൽ പാർട്ടി വ്യക്തമായ കാരണങ്ങൾ കാണിച്ച് മുൻകൂട്ടി അപേക്ഷ നൽകണം. പൊതുമുതൽ നശിക്കപ്പെട്ടാലോ പൊതുജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായാലോ ബന്ധപ്പെട്ട സംഘടന അല്ലെങ്കിൽ പാർട്ടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ജനങ്ങളുടെ മൌലികാവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം ഒരിക്കലും അനുവദിക്കാതെ പ്രതിഷേധങ്ങൾ നടത്താൻ ഏതൊരു ജനാധിപത്യ സമൂഹത്തിലും കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജനകീയ പ്രക്ഷോഭങ്ങൾ ഒരു ദിവസത്തെ അക്രമമാകാതെ ജനകീയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉതകും വിധമാകട്ടെ. കേരളത്തിലെ നിലവിലുള്ള ഫാസിസത്തിന്റെ രൂപമാണ് ഹർത്താൽ. അക്രമ രാഷ്ട്രീയത്തിന്റെ പ്രകടനമായ ഹർത്താലില്ലാത്ത പ്രതിഷേധം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുകയാണ്.